മൂന്നാമത്തെ അധ്യായം നമുക്ക് പഠിക്കാം. ആരെങ്കിലും മൂന്നാമധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ആ ഭാഗം സർദീസ് എന്ന സഭയെക്കുറിച്ചാണ് പഠിപ്പാനായിട്ട് കഴിയുന്നത്. ആ ഭാഗം ഒന്ന് വായിച്ചാട്ട്.
സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരളി ചെയ്യുന്നത്, ഞാൻ എന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേര് ഉണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചവറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്നൊന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ഈ സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ AD 1570 മുതൽ 1750 വരെയുള്ള കാലയളവാണ് ഈ സഭയെ പ്രതിനിധാനം ചെയ്യുന്നത്. സർദീസ് എന്ന വാക്കിന് നവീകരണം എന്നർത്ഥമാകുന്നു. ആത്മീയ അധംപതനത്താൽ ദൈവഭക്തി വേഷത്തിൽ മാത്രമായി ജീവനുണ്ട് എന്ന് അവകാശപ്പെടുന്നുവെങ്കിലും കർത്താവ് പരിശോധിക്കുമ്പോൾ മരിച്ച അവസ്ഥയാകുന്നു. സർദീസിലെ സഭ മരിക്കുവാനുള്ള ഒരു കാരണം അവരുടെ കഴിഞ്ഞകാല പ്രവൃത്തികളിൽ തൃപ്തി പ്രാപിച്ചിരുന്നു. രണ്ടാമതായി, പാപം അവരുടെ ഇടയിൽ വരുവാൻ അനുവദിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണമാണല്ലോ. മൂന്നാമതായി, ബാഹ്യമായ കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് ആത്മീയമായ കാര്യങ്ങളിൽ അശ്രദ്ധയുള്ളവരായിട്ട് തീർന്നു. ഈ സഭയുടെ നന്മകളൊന്നും എടുത്തു പറയുന്നതായിട്ട് നാം കാണുന്നില്ല. കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒന്നും കാണുവാനില്ല. ഈ അവസ്ഥയിലാണ് AD 1517 മാർട്ടിൻ ലൂതർ ജർമ്മനിയിലുള്ള വിറ്റൻബർഗ് പള്ളിയുടെ വാതിൽക്കൽ 95 വിശ്വാസ പ്രമാണങ്ങൾ എഴുതി തൂക്കിയിട്ടത്. അങ്ങനെ മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ നവീകരണം ക്രിസ്തീയ സഭയിൽ രൂപം കൊണ്ടു. ജീവിതം സൂക്ഷിക്കുന്നവൻ ഇഹത്തിലും പരത്തിലും കർത്താവിനോടുകൂടെ നടക്കുന്നു. ജീവിതം സൂക്ഷിക്കാതെ ഇരുന്നാൽ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. സങ്കീർത്തനം 69:28, പുറപ്പാട് 32:32-33 വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 22:18-19 ഈ വാക്യങ്ങളോട് ചേർത്ത് വായിച്ചാൽ ഈ കാര്യം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇനിയും അടുത്ത സഭയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അടുത്ത സഭ ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. അത് വെളിപ്പാട് പുസ്തകം 3:7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ.
ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്ത വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് പൊരുത്തു, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തു. സാക്ഷരതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവനൊരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്നും സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൽ നഗരത്തിൻ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ഇവിടെ സർദീസ് സഭയുടെ കാലയളവിലുണ്ടായ നവീകരണവും ഉണർവും സഭയുടെ സഹോദര സ്നേഹം വർദ്ധിക്കുവാൻ കാരണമായി. ഫിലദൽഫിയ എന്ന വാക്കിന് സഹോദര സ്നേഹം എന്ന് അർത്ഥമാകുന്നു. അല്പം മാത്രം ബലമേ ഈ സഭയ്ക്കുണ്ടായിരുന്നുള്ളൂ എങ്കിലും ദൈവത്തിൻ്റെ വചന കാത്തു എന്ന് അവരെക്കുറിച്ച് പ്രശംസിക്കുന്നു. AD 1750 മുതൽ 1906 വരെയുള്ള ഈ സഭാകാലയളവിൽ ലോകത്തിൽ പലയിടത്തും സുവിശേഷത്തിൻ്റെ വ്യാപ്തി ഉണ്ടാകത്തക്കോണം ഒരു തുറന്ന വാതിൽ അവർക്കായി കർത്താവ് കൊടുത്തു. കിരീടം ആരും എടുക്കാതെ വണ്ണം ജീവിതം സൂക്ഷിക്കുന്നവരെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. തൂൺ പ്രധാന സ്ഥാനം വഹിക്കുന്നതിനെ കുറിക്കുന്നു. ഉദാഹരണമായി Galatians 2:9 തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും എന്ന് വായിക്കുന്നു. Jeremiah 1:18 കൂടെ ചേർത്ത് വായിക്കണം. കൂടാതെ ദൈവത്തിൻ്റെയും പുതിയ യെരുശലേമിൻ്റെയും മാത്രമല്ല ഒരു പുതിയ നാമവും ജയിക്കുന്നവന് കൊടുക്കും എന്ന് വ്യക്തമാക്കുന്നു. ഇനിയും അടുത്തത് നമുക്ക് ലവോദിക്യ സഭയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 3:14-22 വരെയുള്ള വാക്യങ്ങൾ.
ലവോദിക്യയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്നെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്നൊന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ഇവിടെ നമ്മൾ ലവോദിക്യ സഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. AD 1906 മുതൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കാലയളവിനെ കുറിക്കുന്നതാണ് ലവോദിക്യ സഭ, അതായത് നാം ഇന്ന് വന്നെത്തിയിരിക്കുന്ന ഈ കാലം. ലവോദിക്യ എന്ന വാക്കിന് മന്നോഷ്ണം എന്ന് അർത്ഥമാകുന്നു. അർത്ഥാൽ ചൂടുമല്ല തണുപ്പുമല്ല, ഏതാണ്ട് വാട്ടൽ പരുവത്തിലുള്ള അവസ്ഥയാകുന്നു. Luke 24:32 അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു എന്ന് വായിക്കുന്നു. വചന കേൾവിയാൽ കത്തുന്ന അനുഭവം ഉണ്ടാകുന്നു. ഇനിയും Matthew 24:12 അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അപ്പോൾ ചൂടിൻ്റെ അനുഭവമാണ് ദൈവമക്കൾക്ക് വേണ്ടത്, തണുക്കുന്ന അനുഭവമല്ല. എന്നാൽ ഇവിടെ ലവോദിക്യ സഭാകാലയളവിൽ ഈ രണ്ട് സാഹചര്യങ്ങളും കൂടിക്കലർന്ന അനുഭവത്തെയാണ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. അതായത് വചനം കേട്ട് മാനസാന്തരപ്പെടുന്നുവെങ്കിലും വചനത്തെ ഫലം കൊടുക്കുവാൻ കഴിയുമാറാകാതെ വണ്ണം അധർമ്മത്തിൻ്റെ ചുറ്റുപാടിൽ ജീവിച്ച് ആത്മീയം തണുത്തുപോകുന്നു. ശീതവാനായിരിക്കുന്നുവെങ്കിൽ ലോകത്തെ സ്നേഹിക്കുവാനിടയാകുന്നു, ഉഷ്ണവാനാകുന്നുവെങ്കിൽ കർത്താവിൻ്റെ സ്നേഹിതനാകുന്നു, ശീതോഷ്ണവാനാകുന്നുവെങ്കിൽ ലോകത്തിലും സ്വർഗത്തിലും ഇല്ലാത്ത അവസ്ഥയിലെത്തുന്നത് ഇത്ര കഷ്ടമാണ്. ഇന്ന് നാം വന്നെത്തിയിരിക്കുന്ന കാലത്തിൻ്റെ ആത്മീയ നിലപാട് ഇങ്ങനെയാകുന്നുവെന്ന് ഏത് സത്വാന്വേഷിയും സമ്മതിക്കും. സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരുന്ന കർത്താവ് സഭയിൽ നിന്ന് വെളിയിലാണ്. ഇപ്പോൾ വെളിയിൽ നിന്നും വാതിൽക്കൽ മുട്ടിക്കൊണ്ട് സമൂഹമായിട്ടല്ല പ്രത്യുത, വ്യക്തിപരമായി ആരെങ്കിലും വാതിൽ തുറന്നാൽ അവൻ്റെ അടുക്കൽ ചെല്ലുന്നതിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് അവരെ ദരിദ്രരും കുരുടരും നഗ്നരുമായി കാണുന്നെങ്കിലും അവർ അത് അറിയുന്നില്ല എന്ന് മാത്രമല്ല അവർ ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര കഷ്ടമാണ്. Matthew 13:7 ഒന്നുമില്ലാതിരുന്നിട്ടും ധനികൻ എന്ന് അടിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. 10 ദ്രഹ്മയിൽ ഒന്ന് കാണാതെ പോയ സ്ത്രീ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയിട്ട് കണ്ടെത്തുവോളം അന്വേഷിച്ചതിനാൽ കണ്ടെത്തുവാൻ കഴിഞ്ഞു. ഇല്ലാതെ ഉണ്ടെന്ന് നടിക്കുന്നവർ ധാരാളമുണ്ട്. ഭൗതികമായ സമ്പത്ത് ധാരാളം അവർക്കുള്ളതിനാലാണ് ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുവാൻ ഇടയായത്. റോമർ 1:21 തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു, അവരെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി എന്ന് വായിക്കുന്നു. ജയിക്കുന്നവനെ കർത്താവിൻ്റെ അടുക്കലിരുത്തുമെന്നല്ല, പ്രത്യുത കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. മത്തായി 19:28 ലൂക്കോസ് 22:30 കൂടെ ചേർത്ത് വായിച്ചാൽ ആ കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്നുള്ള ഞാൻ വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് വായിക്കുന്നു. 7 സഭകളോടും പറയുന്നതാണ് ജയിക്കുന്നവന് കൊടുക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച്. ഇത്രയും കൊണ്ട് നമുക്ക് 3-ാം അധ്യായം ഏതാണ്ട് ഒരു ആശയം നമുക്ക് കിട്ടി. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും തുടർന്ന് നമുക്ക് 4-ാം അധ്യായം പഠിക്കാനായിട്ട് കർത്താവ് കൃപ തരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതലായിട്ടുള്ള അനുഗ്രഹത്തിലേക്ക് നടത്തട്ടെ. നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.